الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. الإمام ابن أبي داود رحمه الله رجت المنظومة الحائية فابن دي وشديق رنمان نعمل بارني ونن فابن آل وريقل نعمل ارتقال إني أديهم بارين أهل السنة العقيدة വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പിഴക്കാത്ത ബിദഈ കക്ഷികളില്ല. ഈ വിഷയത്തിൽ പിഴക്കാത്ത ബിദഈ കക്ഷികൾ ഇല്ല. എല്ലാ കക്ഷികളും ഈ വിഷയത്തിൽ പിഴച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ വ്യക്തമായി പിഴച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവ്യക്തമായി പിഴച്ചിട്ടുണ്ട്. ഏതാണ് ഈ വിഷയം? സഹാബികൾ അവരോടുള്ള നിലപാട് എന്നതാണ് ഈ വിഷയം. എന്താണ് സഹാബികളോടുള്ള നിലപാട്? ചില ആളുകൾ വ്യക്തമായി പിഴച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് സഹാബികളുടെ കാര്യത്തിൽ ചില ആളുകൾ അവരെ കാഫിറുകളാക്കി, മഅദല്ലാഹ്. വേറെ ചില ആളുകൾ അവരെ മഹാമോശക്കാരായി കണ്ടു, ആക്ഷേപിച്ചു, തെമ്മാടികൾ എന്ന് വിശേഷിപ്പിച്ച ആളുകളുണ്ട്. അങ്ങനെ പഠിച്ച ആൾക്കാരുണ്ട്. വ്യക്തമായ പിഴവാണത്. ഇനിയും ചില ആളുകൾ സഹാബികൾ ആദരിച്ച് അതിൽ അതിരി കവിഞ്ഞ് ആ കാര്യത്തിൽ അള്ളാഹു റസൂൽ നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് പോയി അവരെ അള്ളാഹുവിന്റെ പദവിയിലേക്ക് ഉയർത്തിയ അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെ അവർ ആരാധിക്കാൻ തുടങ്ങി. സഹാബികളെ കാഫിറാക്കിയ ആളുകളിൽ പെട്ടവരാണ് ഖവാരിജികൾ. അതുപോലെ തന്നെ സഹാബികൾ വലിയൊരു വിഭാഗത്തെ കാഫിറുകളാക്കിയ ആളുകളാണ് റവാഫിദുകൾ. ഇനിയൊരു ഭാഗം ആളുകൾ സഹാബികൾ ആദരിച്ച് അതിൽ അതിരി കവിഞ്ഞ് അങ്ങനെ പഠിച്ചുപോയ ആളുകളാണ്. അതിലും റവാഫിദുകൾ ഉൾപ്പെടും. അലി റളിയല്ലാഹു അൻഹുവിനെ അവർ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഖുറാഫാത്തുകൾ പ്രചരിപ്പിക്കുന്ന ശിർക്കിന്റെ ആളുകൾ അവർ സഹാബികളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കാണാം. ബദരീങ്ങളെ കാക്കണേ, വഹദീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അള്ളാഹും റസൂലും നമുക്ക് പറഞ്ഞു തന്ന പരിധിക്കപ്പുറത്തേക്ക് പുകഴ്ത്തി അതിൽ പിഴച്ചുപോയ ആളുകൾ. ഇത് രണ്ടും വ്യക്തമായ പിഴവുകളാണ്. ഇതല്ലാതെ അവ്യക്തമായ പിഴവ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സഹാബത്തിന്റെ മനഹജിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ്. സഹാബികൾക്ക് ഒരു മാർഗമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം സഹാബികളുടെ മാർഗമല്ലാത്ത മറ്റു മാർഗം പിൻപറ്റിയ ആളുകൾ യഥാർത്ഥത്തിൽ സഹാബത്തിന്റെ കാര്യത്തിൽ പിഴവിലായിട്ടുണ്ട്. സഹാബികൾ ദീന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം, അവർ ദീന് പ്രാവർത്തികമാക്കിയതുപോലെ പ്രാവർത്തികമാക്കണം എന്നതാണല്ലോ ദീനിലെ അടിസ്ഥാനം. അത് പിൻപറ്റാതെ സഹാബികളുടെ ദീൻ അവരെങ്ങനെയാണോ പിൻപറ്റിയത് അതിൽ നിന്ന് വ്യത്യസ്തമായി ദീനിന്റെ കാര്യത്തിൽ പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കിയവരെല്ലാം തന്നെ സഹാബികളുടെ മനഹജിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം എല്ലാ പിഴച്ച കക്ഷികളും എല്ലാ ബിദഅത്തുകാരും അവർ പിഴച്ച വിഷയങ്ങളിലൊന്നാണ് സഹാബത്തിന്റെ വിഷയം. ശരി, 15-ാമത്തെ വരിയിൽ ഇമാം അവർ പറയുന്നു, വഖുൽ ഇന്ന ഖൈറൻ നാസ് ബഅദ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وزيراه قدما ثم عثمان الارجح. وقل ني وشوسيكنا ملغي ني പറയണം, ان خير الناس بعد محمد صلى الله عليه وسلم, ان تيرചയായും خير الناس ജനങ്ങളിൽ ഏറ്റവും നല്ലവർ, بعد محمد صلى الله عليه وسلم, محمد النبي صلى الله عليه وسلم كشيشم ജനങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ്? വസീറാഹു. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിനാണ്. വസീറാനി എന്ന് പറഞ്ഞാൽ രണ്ട് മന്ത്രിമാരാണ്. വസീറാഹു എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ട് മന്ത്രിമാർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അബൂബക്കർ എന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. അവരെ രണ്ടുപേരെയുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വസീറാഹു ഖുദ്മൻ. ഖുദ്മൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ, ആരംഭത്തിൽ, ആദ്യത്തിലുള്ള അവിടുത്തെ ഏറ്റവും ആദ്യത്തെ മന്ത്രിമാർ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പിന്നെ ആദ്യം വന്ന രണ്ട് അവിടുത്തെ പിൻഗാമികൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉസ്മാനു, പിന്നെ അതിനുശേഷം ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻ അൽ അർജഹു, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. എന്നാ വിഷയത്തിൽ അഭിപ്രായത്തിലുണ്ട്. ശരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും മഹത്വമുള്ളവരായ വ്യക്തിത്വം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. നബിമാരെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നബിയേക്കാൾ ശ്രേഷ്ഠനാരാണ്? റസൂലാണ്. റസൂലുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചില റസൂലുകളെ പ്രത്യേകം തരാം. അവരുടെ പേരെന്താ? ഉലുൽ അസ്മ് എന്ന് പറയും. ആരൊക്കെയാണ് ഉലുൽ അസ്മ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ചു പേരിൽ നിന്ന് രണ്ടുപേരെ അള്ളാഹു പ്രത്യേകം ആരായി തെരഞ്ഞെടുത്തിട്ടുണ്ട്? ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആരെയാണ് ഒന്നാമത് ഖലീലായി തെരഞ്ഞെടുത്തത്? അള്ളാഹു സുബ്ഹാനഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ. വത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. അതുപോലെ പിന്നെ ഖലീലായി തെരഞ്ഞെടുത്തത് ആരെയാണ്? നമ്മുടെ റസൂലായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, വത്തഖദനി അല്ലാഹു ഖലീലൻ കമത്തഖദ ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തതുപോലെ എന്നെയും അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠരാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂൽമാരും നബിമാരും കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. ആ ഔലിയാക്കന്മാരിൽ ഒന്നാം സ്ഥാനമുള്ളവരാണ് ആര്? അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതിനുശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനമുള്ളത് ആർക്കാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അവരെ രണ്ടുപേരെയും വസീർ എന്ന് വിശേഷിപ്പിച്ചത് ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്ന് ചില ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ഇല്ലാ വലഹു വസീറാനി മിൻ അഹ്ലി സമാഇ വവസീറാനി മിൻ അഹ്ലിൽ അർദ്. ഏതൊരു നബിയാകട്ടെ അദ്ദേഹത്തിന് ആകാശലോകത്ത് നിന്നും ഭൂമിയിൽ നിന്നും രണ്ട് മന്ത്രിമാരുണ്ടായിരിക്കും. ഫഅമ്മാ വസീറായ മിൻ അഹ്ലി സമാ ഫജിബ്രീൽ വമീകായിൽ. ആകാശലോകത്തുള്ള എന്റെ രണ്ട് മന്ത്രിമാരാരാണ്? ജിബ്രീലും മീകായിലുമാണ്. വഅമ്മാ വസീറായ മിൻ അഹ്ലിൽ അർദി ഫഅബൂബക്റിൻ വഉമർ. എന്നാൽ ഭൂമി ലോകത്തുള്ള എന്റെ രണ്ട് മന്ത്രിമാർ അബൂബക്കറും ഉമറുമാണ്. പക്ഷേ ഈ ഹദീസ് ഇതെന്താണ്? അത് ഈ ഹദീസ് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതും ഇടതുമായി എപ്പോഴും ഉണ്ടായിരുന്നവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു. മിക്ക ഹദീസും നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ എന്ത് കാണാം? അള്ളാഹുവിന്റെ റസൂൽ വന്നു, അവിടുത്തോടൊപ്പം അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പോയി, അവർ അവിടുത്തോടൊപ്പം അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നു. മിക്ക ഹദീസിലും അത് കാണാൻ സാധിക്കും. എന്തിനധികം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ഒരു ഹദീസ് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അന്ന റജുലൻ റകിബ ബഖറതൻ ഫദറബഹ. ഒരു മനുഷ്യൻ, അയാൾ ഒരു പശുവിന്റെ മുകളിൽ കയറിയിരുന്നു, എന്നിട്ട് ആ പശുവിനെ അടിച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞു. കുതിരന്റെ മുകളിൽ കയറിയ പോലെ പശുവിന്റെ മുകളിൽ കയറി. അപ്പോൾ ആ പശു പറഞ്ഞു, ഫഖാലത്ത്, ആ പശു സംസാരിച്ചു. അത് പറഞ്ഞു, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദാ, ഞങ്ങളെ പഠിച്ചിരിക്കുന്നത് കുതിരയുടെ മുകളിൽ കയറി ഇന്ന് യാത്ര ചെയ്യുന്ന പോലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ഞങ്ങളെ പഠിച്ചിരിക്കുന്നത് കൃഷിക്കു വേണ്ടിയാണ് എന്ന് പശു സംസാരിച്ചു. സഹാബികൾ ഇത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലം, അവർ അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് പശു സംസാരിക്കുകയോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഊമിനു ബിഹാദാ വ അബൂബക്റിൻ വ ഉമർ, ഞാനിതിൽ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കറും ഉമറും വിശ്വസിക്കുന്നുണ്ട്. ഹദീസ് ഉദ്ധരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, അത് റസൂൽ പറയുന്ന സന്ദർഭത്തിൽ അവിടെ അബൂബക്കറും ഇല്ല ഉമറും ഇല്ല. പക്ഷെ എന്നിട്ട് റസൂൽ പറയാം, ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതാ അവരുടെ വിശ്വാസത്തിൽ അതിലുള്ള ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ബോധ്യപ്പെട്ടിരുന്നു. അനേകം ഹദീസുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുറിച്ചും റളിയല്ലാഹു കുറിച്ചുമുള്ള ശ്രേഷ്ഠതകൾ ധാരാളം കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ, അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ അദ്ദേഹമാണ്. അദ്ദേഹമാണ് സഹാബികളുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഖലീഫ അദ്ദേഹമാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം സൂചനകൾ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരിക്കൽ ഒരു സ്ത്രീ വന്നു, എന്നിട്ട് ചോദ്യം ചോദിച്ചു. അങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുത്തപ്പോൾ സ്ത്രീ തിരിച്ചുപോകുന്നതിന് മുൻപ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇനി ഞാൻ വരുന്ന സന്ദർഭത്തിൽ അങ്ങയെ കണ്ടില്ലെങ്കിൽ ആരോടാണ് ഞാൻ ചോദ്യം ചോദിക്കേണ്ടത്? റസൂൽ പറഞ്ഞു, അബൂബക്കറിനോട് ചോദിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുൻപ് നിസ്കരിക്കാൻ അവിടത്തേക്ക് വരാൻ പറ്റുന്നില്ല, ക്ഷീണം അങ്ങനെ ബാധിച്ചിരിക്കുന്നു. അവിടുന്ന് ഒരു തവണ എഴുന്നേറ്റു, ബോധം കെട്ട് വീണ്ടും താഴെ വീണു, വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ബോധം കെട്ടതായി വീണു. മൂന്നാമത്തെ തവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിച്ചു, അഫല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിട്ടില്ല, അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബാ ബക്രിൻ ഫലിയുസല്ലി ബിന്നാസ്, നിങ്ങൾ അബൂബക്കറിനോട് കൽപ്പിക്കുക, അബൂബക്കർ ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കട്ടെ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അബൂബക്കർ വളരെ, ആയിഷ റളിയല്ലാഹു അൻഹ ആരാണ്? റസൂൽ അബൂബക്കറിന്റെ മകളാണ്. റളിയല്ലാഹു അൻഹുമാ, അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അബൂബക്കർ വളരെ ഹൃദയം ലോല ഹൃദയമുള്ളവരാണ്, നിസ്കരിക്കാൻ നിങ്ങൾ ഉടനെ കഴിയും, അതുകൊണ്ട് റസൂലെ നിങ്ങൾ വേറെ ആരോടെങ്കിലും കൽപ്പിക്കണം. നബി സല്ലല്ലാഹു വീണ്ടും കൽപ്പിച്ചു, അവർ വീണ്ടും ന്യായം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നകുന്ന ഫവാഹിബ്ന യൂസഫ്, മുറു അബാ ബക്രിൻ ഫലിയുസല്ലി ബിന്നാസ്, നിങ്ങൾ യൂസഫിന്റെ കൂട്ടുകാരികളാണ്. യൂസഫിനെ തന്ത്രത്തിൽ പഠിച്ചാൽ നോക്കിയ സ്ത്രീകളുടെ ബാക്കിയാണ്. എന്താണ് റസൂൽ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി ഇതല്ല ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയാനുള്ള കാരണം. അവർ യഥാർത്ഥ കാരണം പറയാതെ വേറെ കാരണം പറഞ്ഞ് റസൂലുള്ളയെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. എന്താണ് യഥാർത്ഥ കാരണം? അല്ലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബിന്റെ ആപ്പാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇമാമത്തിരിക്കാൻ വേണ്ടി അബൂബക്കറിനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സഹാബികൾക്ക് അബൂബക്കറിനോട് ദേഷ്യം വരാൻ കാരണമാവും. അല്ലെ, നമ്മൾ നല്ലൊരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അപ്പൊ അയാൾ വരുന്നില്ല, വേറെ ആൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ചെറിയ അനിഷ്ടമുണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് നിസ്കരിക്കാൻ ഇമാമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അദ്ദേഹത്തോട് ഒരു നീരസമുണ്ടായേക്കാം എന്ന ഭയം കൊണ്ടാണ് അവരിത് പറഞ്ഞത്. പക്ഷെ റസൂലുള്ള വിട്ടുകൊടുത്തില്ല, അവിടുന്ന് വീണ്ടും കൽപ്പിച്ചു അബൂബക്കറിനെ നിസ്കരിച്ച് ഇമാം നിർത്താൻ പറഞ്ഞു. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കുകയും സഹാബികൾ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നത് കാണുന്ന സന്ദർഭത്തിൽ അത് കണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടാണ് റസൂൽ വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹ് നിസ്കാരത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ മുറിയുടെ മറ നീക്കിക്കൊണ്ട് സഹാബികളെ നോക്കി, അവർ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പുഞ്ചിരി കൊണ്ട് തുടിച്ചു. സഹാബികൾ പറയുന്ന റസൂലുള്ളയുടെ ചിരി കണ്ടപ്പോൾ ഞങ്ങളുടെ നിസ്കാരം ഫിത്നയിലായി പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചുപോയി, അവിടത്തേക്ക് സുഖമില്ലാതെ കിടക്കാൻ. റസൂലുള്ള അവിടുന്ന് എത്തി നോക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ നിസ്കാരം പ്രശ്നത്തിലാകുമോ എന്ന് പേടിച്ചുപോയി. അങ്ങനെ റസൂലുള്ള അബൂബക്കറിന്റെ പിന്നിൽ സഹാബികൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അതിൽ തൃപ്തിയുള്ളവരായിക്കൊണ്ടാണ് റസൂലുള്ള വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. അങ്ങനെ അവിടുന്ന് ഈ ഉമ്മത്തിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചുപോയത്. അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തമ്മിൽ ഒരു തർക്കമുണ്ടായി. തർക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനെ ശക്തമായി ആക്ഷേപിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനും മിണ്ടാതെ അദ്ദേഹം വീട്ടിലേക്ക് കയറി പോയി വാതിലടച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തന്റെ തെറ്റ് ബോധ്യപ്പെട്ടു. മാപ്പ് പറയുന്നതിന് വേണ്ടി അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാതിൽ മുട്ടി മാപ്പ് ചോദിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, ഉമർ ഒന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതാ ഉമറിനോട് ഒരു അപരാധം ചെയ്തുപോയി, ഞാൻ മാപ്പ് ചോദിച്ചിട്ട് അദ്ദേഹം മാപ്പ് തരുന്നില്ല, അദ്ദേഹം ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കവേ ഉമർ റളിയല്ലാഹു അൻഹു പിന്നിൽ തന്നെ വരുന്നുണ്ട്. അദ്ദേഹം വന്നു കയറി റസൂലിന്റെ മുന്നിൽ വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുഖം തിരിച്ചിടത്തേക്ക് പോയിരുന്നു, അപ്പൊ വേറെ സ്ഥലത്തേക്ക് തിരിച്ചിരുന്നു. അദ്ദേഹം മുട്ടുകാലിൽ വീണുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മാപ്പ് ചോദിച്ചു, ഇത് എനിക്ക് പുറത്തു നൽകണം. അബൂബക്കർ സിദ്ദീഖ് അപ്പുറത്ത് നിന്നോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലെ, ഉമർ അല്ല തെറ്റിയത്, ഞാനാണ് തെറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, ഹൽ അൻതും താരികൂ ലി സാഹിബി, നിങ്ങൾ എന്റെ കൂട്ടുകാരൻ എനിക്ക് നിങ്ങൾ എന്റെ സാഹിബിനെ എനിക്ക് വേണ്ടി വിട്ടു നൽകുകയില്ലേ, അദ്ദേഹത്തെ നിങ്ങൾ പുറത്തു കൊടുക്കുക എനിക്ക് വേണ്ടി. റസൂൽ അള്ളാഹി വസ്ലം പറഞ്ഞു, ഇന്ന അമന്നാസി അലയ്യ ബി സുഹ്ബതിഹി വ മാലിഹി അബൂബക്കറിൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ സഹവാസം കൊണ്ടും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അബൂബക്കറാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാനിതാ അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞു, കദബ്ത്, നീ പറഞ്ഞൊരു കളവാണ്. എന്നാൽ അബൂബക്കർ എന്നോട് പറഞ്ഞു, സദഖ്ത, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ പറഞ്ഞ സത്യമാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും അവിടുത്തെ അനുസരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹുദൈബിയ സന്ധിയിൽ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരാർ എഴുതി, ആ കരാറിൽ പലതും പ്രകടമായി പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം തോന്നിപ്പിക്കുന്ന കരാറുകളാണ്. മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചുവിടൂല, ഇങ്ങനെയുള്ള കടുത്ത കരാറുകളാണ്. അങ്ങനെ സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ അബൂജന്ദൽ കരാർ എഴുതി ഒപ്പിടുന്നതിന് മുൻപ് കൈകളിൽ ചങ്ങലകളുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. അതീ, നിങ്ങൾ എനിക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. സുഹൈൽ പറഞ്ഞു, മുഹമ്മദ്, നിരാ ഈ കരാർ ആദ്യം നീ പാലിക്കേണ്ടത് അബൂജന്ദലിന്റെ കാര്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്ദലിനെ സുഹൈൽ വിട്ടുകൊടുത്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നു. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് അബൂബക്കറിനോട് ഉമർ ചോദിച്ചു, ഇതാ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലല്ലേ? അതേ, അള്ളാഹുവിന്റെ റസൂലാണ്. നമ്മൾ സത്യത്തിലും അവർ ബാത്തിലുമല്ലേ? അതെ, നിങ്ങൾ നമ്മൾ സത്യത്തിൽ അവർ ബാത്തിലുമാണ്. നമ്മളെ അള്ളാഹു സഹായിക്കാമെന്നും അവർ പരാജയപ്പെടുമെന്നും അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടില്ലേ? അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമ്മൾ ഉംറ ചെയ്യാം, നമ്മൾ ഈ വർഷം നമുക്ക് ഈ വർഷത്തിൽ ഉംറ ചെയ്യാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടല്ലേ? നമ്മൾ മക്കയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, അല്ലെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നത്. അബൂബക്കർ പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ റസൂൽ ഉംറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ വർഷമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ചോദ്യം ഏതാണ്ട് ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയിട്ടും ഉമർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ചു. രണ്ടുപേരും അവസാനത്തിൽ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, ഞാനിതാ അള്ളാഹുവിന്റെ റസൂലാണ്, എനിക്ക് അള്ളാഹുവിന്റെ കൽപ്പനയെ എതിർക്കാൻ സാധിക്കുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയാറുണ്ടായിരുന്നു, അന്ന് ഞാൻ റസൂലുള്ളയോട് ചോദിച്ച ആ ചോദ്യം അതിന് പകരമായി ഞാൻ ഇപ്പോഴും നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യാറുണ്ട്, അത് പുറത്തിട്ടുന്നതിന് വേണ്ടി. റസൂലുള്ളാഹി അങ്ങനെ സംസാരിച്ചതിന്റെ പേരിൽ ആ സന്ദർഭങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം തന്നെ ചോദ്യം ചെയ്യാതെ നിന്നവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഏറ്റവും അഫ്ളായിട്ടുള്ളവർ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബൂബക്കർ എന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു അബി ഖുഹാഫ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അദ്ദേഹത്തിന് കുടുംബ ബന്ധം പല നിലക്കുണ്ട്. റസൂലുള്ളയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കുടുംബ പരമ്പര പരസ്പരം യോജിക്കുന്നതാണ്. രണ്ടാമത്തെ ആൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഉമർ അൽ ഫാറൂഖ് എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേരായി അറിയപ്പെട്ടത്. ഫാറൂഖ് എന്നാൽ സത്യവും അസത്യവും വേർതിരിക്കുന്നവർ എന്നാണ്. ആ പേര് ലഭിച്ചയാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് യോജിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പലതവണ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പലതവണ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുഞ്ഞത്തായി നൽകിയ പേരാണ് അബൂ ഹഫ്സ്. ഞാന് അബൂ ഹഫ്സ് എന്നത് അദ്ദേഹത്തിന് നൽകപ്പെട്ട കുഞ്ഞത്താൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബിനോട് പറഞ്ഞതായി കാണാം, വല്ലദി നഫ്സി ബിയദിഹി ما لقيك الشيطان سالكا فجا قط الا سلك فجا غير فجك. അമ്മരെ, ഇതാ നിങ്ങൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷൈത്താൻ ആ വഴിയല്ല വേറെ വഴിയിൽ പ്രവേശിക്കും. ഉറപ്പാണ്, അല്ലാഹു സത്യം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ പ്രശംസിച്ച സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സ്നേഹിക്കാമെന്ന് ദീനീപരമായ ബാധ്യതയാണ്. സലഫുകൾ പറയാറുണ്ടായിരുന്നു, സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ടായിരുന്നു. പഠിപ്പിക്കണം, ഇതൊക്കെ മദ്രസയിൽ പോയി പഠിച്ചോളൂ എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. കുട്ടികളെ ഇരുത്തി വാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ പിന്നെ ഉമർ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവരുടെ ചരിത്രം പറഞ്ഞു, കഥ പറഞ്ഞു, അല്ലെ ബാലനുമേ ബാലഭൂമിയല്ല വായിച്ചു കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ കഥകൾ പറഞ്ഞു കൊടുക്കണം. അവരാ കഥകൾ കേട്ട് വളരുകയും വേണം. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, മക്കളെ നന്മ ഉപദേശിക്കുമ്പോൾ അപ്പൊ പറഞ്ഞു കൊടുക്കണം, എടാ ഇനി കളവ് പറഞ്ഞാൽ അടിച്ചാൽ ശരിയാക്കും നില പറയണ്ട്. പിന്നെ മോനെ കളവ് പറയാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് വിലക്കിയിട്ടുണ്ട്, ഇൻഷാല്ലാഹ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവനൊരു അടിസ്ഥാനം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് അടിസ്ഥാനം? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത്. നാളെ ചിലപ്പോൾ വാപ്പ തെറ്റ് ചെയ്ത് നീ കാണും, വാപ്പാനെ പിൻപറ്റരുത്, റസൂലിനെ പിൻപറ്റണം. പല രക്ഷിതാക്കളും തെറ്റിക്കുന്ന ഒരു സ്ഥലമാണ്. മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? റസൂലിനെ പറഞ്ഞു നടത്തണം. ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്നല്ല, നബി പറഞ്ഞുകൊണ്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ചെറിയൊരു പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, ഈ രണ്ടുപേർ ഏറ്റവും അഫ്ദലാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായവർ. അവരെ ചീത്ത പറയുന്നവരാണ് റാഫിദികൾ, അവരെ ആക്ഷേപിക്കുന്നവരാണ്. ചിന്തിച്ചു നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവർക്ക് വേണ്ടി പൊറുക്കെല്ലാം തേടാൻ നമ്മളോട് കൽപ്പിച്ചത്. പക്ഷേ പൊറുക്കെല്ലാം തേടുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ചീത്ത പറയുന്നവരാണ് റാഫിദ്. ഷിയകൾ സഹാബികളെ ചീത്ത അറിയാത്തതാണ് അവരെ മദ്ഹബ്. ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നവൻ ആരാണോ അവനാണ് അവരുടെ കൂട്ടത്തിൽ വലി. അവരുടെ കൂട്ടത്തിൽ വെച്ചാൽ ഒരുത്തൻ ഔലിയാണെങ്കിൽ ഇവരെ കൂടുതൽ ചീത്ത അറിയണം, അവനാണ് ഏറ്റവും കൂടുതൽ വലിയ ശ്രേഷ്ഠതയുള്ളവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് ഇസ്തിഗ്ഫാർ തേടാനാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചത്. എന്നാൽ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ നോക്കണം നിങ്ങൾ അവർ ചെയ്ത പാതകത്തിന്റെ ഗൗരവം എത്ര വലുതാണ്. അപ്പൊ സഹാബികൾ അവരെ ആക്ഷേപിക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ്. ഈ രണ്ട് സഹാബികളാകട്ടെ അവരേറ്റവും മഹാന്മാരായ സഹാബികളാണ്. അവരെ ചീത്ത പറയുന്നവർ സലഫുകൾ പലരും പറഞ്ഞ പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ ഉലമാക്കൾ ധാരാളം പേരുണ്ട്. ഈ രണ്ടുപേർ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബികളാണ്. മൂന്നാമത്തെയാൾ സുമ്മ ഉസ്മാനു, ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ് അദ്ദേഹം. മരുമകൻ എന്നാൽ മകളെ കല്യാണം കഴിച്ചാൽ, നിങ്ങളെ നാട്ടിലെ മരുമകനല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. ആദ്യം കല്യാണം കഴിച്ചത് റുഖയ്യയാണ്. അവർ മരിച്ചു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഒരു മരണപ്പെട്ടു. പിന്നീട് ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു. അവരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ മരണപ്പെട്ടു. റസൂലുള്ള പറയുമായിരുന്നു, എനിക്ക് ഇനി ഒരു മകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ മകളെയും ഉസ്മാൻ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലിരിക്കുകയാണ്. അവിടുത്തെ തുണി ഒരല്പം മേലോട്ട് നീങ്ങിയിട്ടുണ്ട്, തുട കുറച്ച് കാണാനുണ്ട്. അങ്ങനെ ഇരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അനുവാദം ചോദിച്ചു വീട്ടിലേക്ക് കയറാൻ വേണ്ടി. എന്നിട്ട് അനുവാദം കൊടുത്തു റസൂലുള്ള അങ്ങനെ തന്നെ ഇരിക്കാൻ. ഉമർ റളിയല്ലാഹു അനുവാദം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഇരിക്കാൻ അനുവാദം കൊടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചപ്പോൾ റസൂലുള്ള വസ്ത്രം ശരിയാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഇരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ബുദ്ധി എന്ന് മനസ്സിലാവും. അവരത് ശ്രദ്ധിച്ചു. അവർ അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് അബൂബക്കറും ഉമറും വന്നപ്പോൾ വസ്ത്രം ശരിയാക്കിയില്ല, ഉസ്മാൻ വന്നപ്പോൾ ശരിയാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ ലഅസ്തഹീ മിൻ റജുലിൻ യസ്തഹീ മിൻഹുൽ മലായിക്ക, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഞാൻ ലജ്ജിക്കേണ്ടതില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. അത്ര ലജ്ജയുള്ള ആളായിരുന്നു ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു. ഇത് കേൾക്കുമ്പോൾ ഇതിപ്പോ നേരത്തെ നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ചിലത് കേൾക്കും, ചില ആൾക്കാർ റസൂലുള്ളാഹിക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാനേക്കാൾ ലജ്ജ കുറവാണോ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാവുന്ന മനസ്സിൽ ഇങ്ങനെ വന്നുപോകും, അങ്ങനെ ധരിക്കരുത്. റസൂലുള്ളാഹിയാണ് ഈ പറഞ്ഞ നന്മകളിലെല്ലാം ഇവരെക്കാളൊക്കെ മുൻപന്തിയിലുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു അദ്ദേഹം ഒരു വഴിയിലേക്ക് ഒരു ശൈത്താൻ വേറെ വഴിയിലൂടെ പോകുന്നതാണ്. പക്ഷേ ഇത്ര ദൂരെ നിന്നുകൊണ്ടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിശ്വാസിലാക്കാൻ ആർക്ക് സാധിക്കും? ശൈത്താൻ കഴിയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്നാൽ പോലും വിശ്വാസിലാക്കാൻ ആർക്ക് സാധിക്കൂല? സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയെ കുറിച്ച് എങ്ങനെ പറഞ്ഞത്? അവിടുന്ന് ഒരു കന്യകയായ സ്ത്രീ ലജ്ജിക്കുന്നത് പോലെ ലജ്ജിക്കാറുണ്ടായിരുന്നു. അത്ര ലജ്ജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അത് ഏറ്റവും ഉത്തമമായ അവസ്ഥയാണ്. ثم عثمان الارجح بني عثمان بن عفان رضي الله عنه وانه التوم ശ്രേഷ്ഠനായിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനേകം ശ്രേഷ്ഠതകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉള്ളതായി പറഞ്ഞു അറിയിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനേക്കാളും ശ്രേഷ്ഠതകളുടെ വിഷയത്തിൽ വന്ന ഹദീസുകൾ കൂടുതലും കാണാൻ കഴിയുന്ന ആരുടെ കാര്യത്തിലാണ്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാര്യത്തിലാണ്. അതിന് കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? അബൂബക്കറിന്റെ ഉമറിന്റെയും ശ്രേഷ്ഠത വ്യക്തമാണ്, സ്ഥിരപ്പെട്ടതാണ്, അതിനെ എതിർക്കാൻ ഒരാളുണ്ടായിട്ടില്ല. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടായപ്പോൾ സഹാബികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ കൂടുതലായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് കൂടുതൽ നമുക്ക് ലഭിച്ചതായി കാണാം. ധാരാളം ശ്രേഷ്ഠകൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠൻ എന്നതാണ് അഹ്ലു സുന്നത്തിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഈ വിഷയത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണോ അലി ഇബ്നു അബീ ത്വാലിബാണോ കൂടുതൽ ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ അലിയാണ് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടുതൽ ശ്രേഷ്ഠൻ എന്നതാണ് അദ്ദേഹം തെരഞ്ഞെടുത്ത അഭിപ്രായം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഉമ്മു ഉസ്മാനു അൽ അർജഹു എന്ന് പറഞ്ഞത്. ورابعهم خير البرية بعدهم علي حليف الخير بالخير الرجيح رابعهم ഈ പറഞ്ഞതിൽ നാലാമത്തെയാളാണ് അവരിലെ നാലാമത്തെയാൾ ഖൈർ ഉൽ ബരിയ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആർക്ക് ശേഷം? ബഅദഹും ഈ പറഞ്ഞ ആളുകൾക്ക് ശേഷം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവരായ അലിയുൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് നാലാമത്തെ ഖലീഫ ഹലീഫുൽ ഖൈർ അദ്ദേഹം ഹലീഫ് മുലാസിൻ എപ്പോഴും നന്മയോട് ചേർന്ന് നിന്നവർ ഹലീഫുൽ ഖൈർ എന്ന് പറഞ്ഞാല് നന്മയോട് എപ്പോഴും ചേർന്ന് നിന്നവരായ അലി റളിയല്ലാഹു അൻഹു ബിൽ ഖൈരി മുൻജിഹു നന്മയെല്ലാം നേടിയെടുത്തവർ. മുൻജിഹ് എന്ന് പറഞ്ഞാല് മുഹസ്സലി നന്മകൾ നേടിയെടുത്തവർ. എല്ലാ നന്മകളും വാരിക്കൂട്ടിയ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് നാലാമത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ എന്ന് ഈ ഉമ്മത്തിൽ നേരത്തെ പറഞ്ഞല്ലോ നബിമാര് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ തഫ്സീൽ പിന്നെയാണ് വരുന്നത്. വറാബിഉഹും ഖൈറുൽ ബരിയ്യത്തി ബഅദഹും അലിയ്യുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരിൽ വളരെ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് അലി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതകൾ അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ വന്നതായി കാണാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, ما جاء لأحد من الفضائل ما جاء لعلي رضي الله تعالى عنه وارضاه علي رضي الله عنه വന്നത് പോലെ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടതുപോലെ ശ്രേഷ്ഠതകൾ പറയപ്പെട്ട വേറെ സഹാബിയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അലി റളിയല്ലാഹു അൻഹു കാലത്താണ് ഫിത്നകൾ ചിലത് പൊട്ടിപ്പുറപ്പെട്ടത്. ഖവാരിജികൾ അദ്ദേഹത്തെ കാഫിറാക്കി, ഖവാരിജികൾ അദ്ദേഹത്തെ കാഫിറാക്കി. കാഫിറാക്കിയത് മാത്രം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതും ഒരു ഖാരിജിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, ഇവനാണ് ആരെ കൊന്നത്? അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തി. സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി, ജനങ്ങളെ വിളിക്കാൻ വേണ്ടി അദ്ദേഹം വന്ന, അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല, ബോഡിഗാർഡ് ഉണ്ടായിരുന്നില്ല. ബോഡിഗാർഡ് സ്വീകരിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തെ തവക്കുൽ അള്ളാഹുൽ ബരമേൽപ്പിക്കാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ തവക്കുലിന്റെ പൂർണ്ണതയായിരുന്നു അത്. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ വെട്ടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഇവനെ, ഈ ഖാരിജിയെ. നോക്കണം നിങ്ങൾ, അന്ന് ഇവനെ ഈ പറഞ്ഞ ദഹ്മാൻ മുൽജിം, അവനെ അലി റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, എന്നാൽ ഞാൻ മരിക്കുകയാണെങ്കിലോ ഇസ്ലാമിന്റെ ഖിസാസ്, ഇസ്ലാമിന്റെ നിയമം അവന്റെ കാര്യത്തിൽ നിങ്ങൾ നടപ്പിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഇവനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. ജനങ്ങൾക്കൊരു ഗുണപാഠമാകുന്ന രൂപത്തിലാണ് അവർ അവനെ കൊന്നത്. അവന്റെ ചെവി ആദ്യം മുറിച്ചെടുത്തു, മൂക്ക് മുറിച്ചെടുത്തു, അവന്റെ ഓരോ അവയവങ്ങളായി ഇങ്ങനെ ജീവനോട് കൂടിയാണ് എടുത്തത്. അങ്ങനെ അവന് ഒരു ഇളക്കമില്ല, യാതൊരു ഇളക്കമില്ലാതെ ഈ ചങ്ങാതി നിൽക്കണം. അങ്ങനെ അവന്റെ നാവ് മുറിക്കാൻ വേണ്ടി വലിച്ചു പുറത്തേക്കെടുത്തു. അപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അപ്പൊ ആളുകൾ അത്ഭുതത്തോടെ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അള്ളാഹുവിന് ദിക്ർ എടുക്കാതെ കുറച്ചു നേരം ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നവൻ പറഞ്ഞത്. അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ കൊന്നാൻ അവൻ പറയുന്നുണ്ട്, അള്ളാഹുക്ക് ദിക്ർ എടുക്കാതെ കുറച്ചുനേരം കഴിയേണ്ടി വരില്ലേ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കരഞ്ഞുപോയത് എന്നാണ് അവൻ പറഞ്ഞത്. ഇതാണ് ഖവാരിജിന്റെ ബിദഅത്തിന്റെ അവസ്ഥ. അതിൽ പെട്ടുകഴിഞ്ഞാൽ അവന്റെ ധാരണ അവനാണ് ഏറ്റവും ഹൈറായ ആളെന്നാണ്. അവരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞേക്കാം, സുബ്ഹാന മൻ നവ്വ ഖൽഖഹു കമാ അറാദ്, തന്റെ സൃഷ്ടികളെ ഉദ്ദേശിച്ചതുപോലെ പല കോലത്തിൽ സൃഷ്ടിച്ചവനായ റബ്ബ് പരിശുദ്ധൻ തന്നെ. ഇങ്ങനെ ജനവിഭാഗത്തെ കാണാൻ അത്ഭുതം. കുടുംബത്തിനെയും ഭാര്യയെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് അവനെല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ, എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുന്റെ റസൂലിന്റെ സഹാബിയായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഇവർ പിടിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയെ അവർ കൊന്നുകളഞ്ഞു, ഗർഭം പുറത്തേക്കെടുത്തു, അങ്ങനെ കൊന്നുകളഞ്ഞു, കടുത്ത ക്രൂരതകൾ കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരണം. കൊണ്ടുപോകുന്നതിനിടയിൽ വഴിയിൽ നിന്ന് ഒരാൾ വീണു കിടക്കുന്ന ഒരു പഴമെടുത്ത് ഭക്ഷിച്ചു. ഭക്ഷിച്ച ഉടനെ തന്നെ വേറൊരുത്തം പറഞ്ഞു, എടാ നീ അനുവദനീയമായ സമ്പാദ്യം ഉള്ളപ്പോ കഴിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കാഫിറായിരിക്കുന്നു, കാരണം തിന്മയത് ഞാൻ കാഫിറായല്ലോ. അപ്പോൾ അപ്പൊ തന്നെ അവന്റെ കാര്യത്തിൽ ഖിസാസ് നടപ്പിലാക്കി. ഖിസാസ് നടപ്പിലാക്കി കൊന്നുകളയുക, അതല്ലേ മുസ്ലിമാവുകയും ചെയ്തു, ഷഹാദത്തൊക്കെ ചൊല്ലി. അപ്പോൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം എത്ര അത്ഭുതമാണ്, അള്ളാഹുവിന്റെ റസൂൽ പ്രശംസിച്ചു പറഞ്ഞ സഹാബിയെ നിങ്ങൾ ഇത് ഉപദ്രവിക്കുന്നു. അപ്പോൾ നിങ്ങൾ പേടിക്കുന്നത് ഒരു പഴം അത് ഹറാമായത് വസിച്ചു പോവുക, എന്റെ പേര് നിങ്ങൾക്ക് ആസറായി പോകുന്നതാണ്. അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഖവാരിജികളുടെ കാര്യത്തിൽ അവർ കൃത്യമാണ്. എല്ലിട്ടെറിഞ്ഞ് ഇവർ പോകുന്ന സന്ദർഭത്തിൽ ഇൻഷാല്ലാഹ് കുറിച്ച് പിന്നീട് വരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ അവർ കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞ ആ ഖവാരിജികളെ റസൂൽ അല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി കാണാം, അൻത ബീ ബിമൻസിലതി ഹാറൂന മിൻ മൂസ ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി, അലി നിനക്ക് എന്റെ അടുക്കലുള്ള സ്ഥാനം മൂസക്ക് ഹാറൂന്റെ അടുക്കൽ ഉണ്ടായിരുന്ന സ്ഥാനം പോലെയാണ്. അത്ര വലിയ സ്ഥാനം റസൂൽ അല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനുള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസാണ് ചിലപ്പോ ഷിയാക്കൾ തെളിവായി പിടിക്കാറുണ്ട്. മൂസാ നബി കഴിഞ്ഞാൽ ഹാറൂൻ നബി ആണല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെ റസൂലുള്ള കഴിഞ്ഞാൽ അബൂബക്കർ ആവുക. ഷെയ്ഖ് ഹുസൈൻ സയ്യിദ് റഹിമഹുള്ള അതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അലി റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ ഹാറൂൻ ആണ്, എന്നാൽ അബൂബക്കറിനെയും ഉമറിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ ഈസയോട് സമാനതകളുള്ള വ്യക്തിയാണ്, ഉമറാകട്ടെ മൂസയോട് സമാനതയുള്ള വ്യക്തിയാണ്. ആരാണ് ഈ പറഞ്ഞ രണ്ടാൾക്കാര്? ഇതിൽപ്പെട്ട ആൾക്കാരാ? ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരാണ്. ഹാറൂൻ നബി ഉലുൽ അസ്മിൽപ്പെട്ട ആളാണോ? അല്ല. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഇതാണ് ഈ നാല് സഹാബിമാർ, അവർ ഏറ്റവും ശ്രേഷ്ഠരാണ്. എത്ര സമയം ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട്? തീർച്ചയായും ഇവർ ഈ പറഞ്ഞ നാലാളുകൾ, ഇനി പറയാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ, റഹത്ത് എന്ന് പറഞ്ഞാല് പിന്നെ 3 മുതൽ 9 വരെയുള്ള ആളുകൾക്കാണ് റഹത്ത് എന്ന് പറയുക. 3 മുതൽ 10 വരെ, 3 മുതൽ 10 വരെയുള്ള ആളുകൾക്കാണ് അറബിയും റഹത്ത് എന്ന് പറയുക. ഇനി പറയാൻ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കുറിച്ചാണ് ഈ റഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് അഷ്റഫുൽ മുബശ്ശറ 10 അല്ലെ, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറയപ്പെട്ട ഇനി ബാക്കിയുള്ള 6 സഹാബിമാർ, അവരെ കുറിച്ചാണ്. ഇന്നഹും, ഈ പറഞ്ഞ ആളുകൾ, അതായത് 4 ആളുകൾ, വറഹത്തു, ഇനി പറയാൻ പോകുന്ന ആളുകൾ, ലാ റൈബ ഫീഹിമു, അവരുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ സത്യസന്ധന്മാരാണ്, അവർ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ഫിർദൌസ്. ആ ഫിർദൌസിലുള്ള നുജുബ്, നുജുബ് എന്ന് പറഞ്ഞാല് അവിടെയുള്ള പിന്നെ ഒട്ടകവും കുതിരയുമാണ്. ഫിർദൌസിലെ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും മുകളിൽ ബിന്നൂർ, പ്രകാശവുമായി, തസറഹു, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വർഗത്തിൽ, ഫിർദൌസ് ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൽ അവർ പ്രവേശിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എന്നാലും പറയാം, ഷെയ്ഖ് അവർഗൽ പറയാം, അതിൽ നിന്ന് തെളിവെന്താ? 10 ആളുകൾ സ്വർഗത്ത് പോകുന്ന ഹരീസിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവരിൽ ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ശരി സഹോദരങ്ങളെ, ആരാണ് ഈ പറഞ്ഞ 10 ആളുകൾ? അവരെ കുറിച്ചാണ് അടുത്ത ബൈത്തിൽ പറയുന്നത്. ഇത് കാണാൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ 10 ആൾക്കാരുടെ പേരും കാണാതെ. സഈദും വസഅദും വഅബ്നു ഔഫ് വതൽഹത്തു وعامر فهر والزبير الممدح كاين ترى كانوا ابتدى انا ورشي 10 ആൾക്കാരെ പേരും കാണാൻ പാടായി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇതെല്ലാവരും കാണാൻ പാടാണ്. ഇനി നാല, ഇനി ബാക്കിയുള്ളവരെ പഠിച്ചാൽ മതി. സഈദ് വസഅദ് വബ്നു ഔഫ് വതൽഹത്ത് وعامر فهر والزبير الممدح. സഈദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഈദ് ഇബ്നു സൈദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ القرشي. അദ്ദേഹമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടൊപ്പം എല്ലാ യുദ്ധങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ബദർ ഒഴികെ, ബദർ യുദ്ധത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൗത്യം ഏൽപ്പിച്ചത് കാരണത്താൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത സ്ഥിതിയിലായിരുന്നു. അതുകൊണ്ടാണ് പങ്കെടുക്കാറ്. ബദറുമായി ബന്ധപ്പെട്ട ദൗത്യം തന്നെ കച്ചവട സംഘത്തിന്റെ കാര്യങ്ങൾ വീക്ഷിക്കാൻ വേണ്ടി അയച്ചത് സയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അല്ല, സയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സഈദ് വസഅദ്, സഅദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധമുള്ളയാളാണ്. 17 വയസ്സുള്ള സന്ദർഭത്തിൽ അദ്ദേഹം മുസ്ലിമായത്. ഇത് മുസ്ലിം ആവാൻ കാരണമായത് അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ 6 സഹാബിമാർ, അവരിൽ മിക്ക പേരും മുസ്ലിം ആവാനുള്ള കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാവുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹം മുസ്ലിം ആവാൻ കാരണമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഒരു ഇരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ കച്ചവടം നടത്തിയിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവമാണ് എന്നത് കാരണത്താൽ ആളുകൾ വന്നിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇവർ വന്നിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മുസ്ലിമായത്. ഇക്കാളുകൾ മുസ്ലിമായത് അങ്ങനെയാണ്. കാരണം അബൂബക്കർ സിദ്ദീഖിന്റെ കടയിൽ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് അന്നൊരു പദവിയാണ്. അദ്ദേഹം സമൂഹത്തിൽ വളരെ ആദരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നെ സ്വഭാവം കാരണത്താൽ. മുൻപ് തന്നെ അദ്ദേഹം നല്ല സ്വഭാവമാണ്, പിന്നെ കള്ളുടിച്ചിട്ടില്ല, ജാഹിലിയത്തിലും കള്ളുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല. അസ്മാ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെയാണ്. ജാഹിലിയത്തിലും അദ്ദേഹം കള്ളു കുടിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന 3-ാമത്തെയാളാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു. വഅബ്നു ഔഫ്, ഇബ്നു ഔഫ് ആരാണ്? റഹ്മാൻ ഇബ്നു ഔഫ്. സഹാബികളിലെ സമ്പന്നനായിരുന്നു അദ്ദേഹം. അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ പേര് അബ്ദു അമർ എന്നായിരുന്നു. അത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കിയതാണ്. അദ്ദേഹമാണ് മക്കയിലേക്ക് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നു അല്ലെ. അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് സഹോദരനാക്കി ചേർത്തു കൊടുത്തത്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കൊണ്ടുപോയി പറഞ്ഞു, ഇതാ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, നീ ഉദ്ദേശിക്കുന്ന ഭാര്യ നിനക്ക് ഒരു തലാത്ത് ചെയ്തരാ, നീ അവരെ കല്യാണം കഴിച്ചോളൂ. ഇതാ കാലഘട്ടം കഴിഞ്ഞിട്ട് എനിക്കില്ല ഇന്ന സമ്പത്തുള്ളൂ, മതി ഏറ്റവും സമ്പത്തുള്ള എനിക്കാണ്, എന്റെ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകുതിയാക്കി തരാം. അദ്ദേഹം പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട, ഇവിടെ എവിടെയാണ് അങ്ങാടി ഉള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങാടി കാണിച്ചു കൊടുത്തു. ആ അങ്ങാടിയിൽ അദ്ദേഹം ചെന്നു, അവിടെ അദ്ദേഹം കച്ചവടം തുടങ്ങി. അദ്ദേഹത്തിന് അള്ളാഹുവിൽ ബറക്കത്ത് ചൊരിഞ്ഞു. ഏതുവരെ അബ്ദുറഹ്മാൻ ഔഫ് പറയുന്നത്, കല്ല് പൊക്കിയാൽ അതിനടിയിൽ ഒരു സ്വർണം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ എനിക്ക് ബറക്കത്തുണ്ടായി. അദ്ദേഹത്തിന്റെ കച്ചവട വടികളിൽ ചില ആളുകൾ എണ്ണിയതായി കാണാം. പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ഒന്ന് കച്ചവടക്കാരൻ്റെ കൂടെ അവർക്ക് ഉപയോഗപ്പെടുത്താം, ഒന്ന് അദ്ദേഹം സുബഹന് ശേഷം കച്ചവടം തുടങ്ങുമായിരുന്നു. സുബഹന് ശേഷം അദ്ദേഹം കച്ചവട സാധനങ്ങളൊക്കെ അയക്കാം, സമയം അദ്ദേഹം സുബഹന് ശേഷം എന്തുണ്ട് ബറക്കത്തുള്ള സമയമാണ്. അതുപോലെ അദ്ദേഹം സത്യം പറയും, ന്യൂനത പറഞ്ഞു കൊടുക്കും, ഇന്ന ന്യൂനതകളുണ്ട് എന്ന് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വസ്തത ലഭിച്ചിരുന്നു. അദ്ദേഹം കച്ചവടം ചെയ്തിരുന്ന ആരുടെ ഇടയിലാണ്? യഹൂദന്മാരുടെ ഇടയിലാണ്. ഇവരാകട്ട് ജനങ്ങളെ പൈസ എങ്ങനെയെങ്കിലും മോഷ്ടിക്കാൻ വിചാരിച്ച് നടക്കുന്ന കൗമാണ്. അതുകൊണ്ട് ആ അങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ മറന്നുപോയി, മൂന്ന് കാര്യം ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? കുറഞ്ഞ പണം കൂടുതൽ കിട്ടിയാലും അദ്ദേഹം, കുറഞ്ഞ ലാഭമാണ് കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹം അത് വിൽക്കുമായിരുന്നു. സാധനം അദ്ദേഹം വാങ്ങിച്ച് അത് വിൽക്കുന്നത് കുറച്ച് ലാഭമാണ് കിട്ടുന്നത് എങ്കിലും അദ്ദേഹം അത് വിൽക്കുമായിരുന്നു. വലിയ ലാഭം കിട്ടാൻ വേണ്ടി അവിടെ എടുത്തുകൂല, കുറച്ച് ലാഭം എടുത്ത് വിൽക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ വിജയ കാരണങ്ങളിൽ ചിലതായി പറയപ്പെട്ടു. അപ്പോൾ അദ്ദേഹമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. വതൽഹത്തുൻ അബൂ മുഹമ്മദ് ഫൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് ഇബ്നു ഉസ്മാൻ ഇബ്നു കഅബ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധമുള്ളയാളാണ്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ് മുസ്ലിമായത്. എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട് ബദർ ഒഴികെ. ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ബദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം പറഞ്ഞ അയച്ചയാളാണ്. അദ്ദേഹമാണ് ഉഹദ് യുദ്ധത്തിൽ അത്ഭുതകരമായ ചരിത്രം കാഴ്ചവെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്ഭുതകരമായ ചിത്രം കാഴ്ചവെച്ച ആൾ. റസൂലുള്ളാഹിനെ മറക്കും പിന്നിലാക്കി പിന്നെ അമ്പുകളും ആയുധങ്ങളും തന്റെ നെഞ്ഞിലേക്ക് ഏറ്റുവാങ്ങിയത് അദ്ദേഹമാണ്. അദ്ദേഹം യുദ്ധം ചെയ്തിട്ട് കയ്യിൽ വെട്ടുകൊണ്ട് വെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈയിന്റെ ശേഷി പിന്നീട് നഷ്ടപ്പെട്ടു എന്നാണ്. അദ്ദേഹം ജീവിച്ചത് അങ്ങനെയാണ്, കൈയിന് കൈപ്പത്തികൾക്ക് അദ്ദേഹം ആരോഗ്യമില്ലായിരുന്നു, കൈ വിട്ടുകൊടുത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച ആളാണ് ഫൽഹ റളിയല്ലാഹു തആല അൻഹു. വഅമിർ ഫിഹർ അമിർ റളിയല്ലാഹു അൻഹു അരനി അമിർ അബു ഉബൈദ അമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജറാഹ്. അബു ഉബൈദ ഇബ്നു ജറാഹ് എന്ന് പലപ്പോഴും പറയപ്പെടുന്ന സഹാബി അദ്ദേഹം. അബു ഉബൈദ عامر ابن عبد الله ابن الجراح ابن هلال അദ്ദേഹം റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധമുള്ളയാളാണ്. അദ്ദേഹവും ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബിയും ഒരുമിച്ചാണ് മുസ്ലിമായത്. പതിനാലാമത്തെ ആളായിക്കൊണ്ട് പതിനാലാമത് ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം രണ്ട് ഹിജ്റ പോയിട്ടുണ്ട്. ഒന്നാമത്തെ ഹിജ്റ ഹബശയിലേക്കാണ്, രണ്ടാമത്തെ ഹിജ്റ മദീനയിലേക്കും. സഹാബി അദ്ദേഹമാണ്. അദ്ദേഹമാണ് പത്താമത്തെയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയാണ് അദ്ദേഹം മുസ്ലിമായത്. അദ്ദേഹത്തിന് 16 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മുസ്ലിമായത്. ഹബശയിലേക്ക് രണ്ടു തവണ ഹിജറ പോയിട്ടുണ്ട്, പിന്നീട് എവിടേക്ക് പോയിട്ടുണ്ട്? മദീനയിലേക്ക് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട്. വഖുൽ ഖൈറ ഖൗലിൻ ഫി സ്സഹാബത്തി കുല്ലിഹിമ വലാ തകു തആമൻ തഈബു വതജറഹു. ഇൻഷാ അല്ലാഹ് കുറച്ച് വിശദീകരിക്കേണ്ടതാണ്, നാളെ നമുക്ക് എടുക്കാം. وهذا والله تعالى اعلم بالصواب صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.